ഷെബലിയാർ ബെന്നി പുന്നത്ര എഴുതിയ ലേഖനം. ആലിത്തോസ് അനസ്തേ. ഗ്രീക്ക് ക്രൈസ്തവർ ഉയർപ്പുകാലത്ത് കണ്ടുമുട്ടിയാൽ പരസ്പരം അഭിവാദനം ചെയ്യുന്നത് ഇപ്രകാരമാണ്. ആദ്യത്തെ ആൾ ക്രിസ്റ്റോസ് അനസ്തേ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ. രണ്ടാമത്തെ ആൾ പ്രത്യഭിവാദനമായി ആലിത്തോസ് അനസ്തേ, സത്യമായും അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണം. ഒരിക്കൽ ഒരാൾ ശത്രുതയിലായിരുന്ന അയൽപക്കക്കാരനെ കണ്ടുമുട്ടിയ നേരത്ത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ക്രിസ്റ്റോസ് അനസ്തേ എന്ന പതിവ് അഭിവാദനവുമായി അദ്ദേഹത്തോട് രമ്യതപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ദേഷ്യത്തിലായിരുന്ന അയാൾ പ്രത്യഭിവാദനം ചെയ്തില്ല എന്നു മാത്രമല്ല, അതിനു ഞാനെന്തു വേണം എന്ന് ചോദിച്ചുകൊണ്ട് മുഖം തിരിക്കുകയും ചെയ്തു. ഈ ദുരനുഭവം ആദ്യത്തെ വ്യക്തിയെ ഏറെ ചിന്തിപ്പിച്ചു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ഞാനെന്തു വേണം? അവിടുത്തെ ഉയർപ്പിന് എൻ്റെ ജീവിതവുമായി എന്തു ബന്ധമാണുള്ളത്? അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ എന്ത് വ്യത്യാസമാണുണ്ടാക്കുക? ഈസ്റ്റർ യഥാർത്ഥത്തിൽ എനിക്കെന്താണ്? ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉപരിപ്ലവത മനസ്സിലാക്കാനും പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ ശക്തനായ പ്രഘോഷകനായി മാറാനും കാരണമായി. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിൽ നമുക്കാർക്കും സംശയമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ സംഗതിയാണെന്നതിലും ഒട്ടും സംശയമില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. 1 കൊരിന്ത്യർ 15:14 എന്ന പൗലോസ്ലിഹായുടെ വചനങ്ങൾ നമ്മളും ധൈര്യത്തോടെ ഏറ്റുപറയും. എങ്കിലും യേശുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്? അനുദിനവും ആവർത്തിക്കുന്ന വിശ്വാസ പ്രമാണത്തിലെ ഈ വിശ്വാസ സത്യങ്ങൾ ബുദ്ധിപരമായ അറിവിനും അപ്പുറത്തായി നമുക്കെന്തെങ്കിലുമാണോ? നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തെ ചലനാത്മകമാക്കണം. ജീവിതത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാത്ത വിശ്വാസം മൃതമായ വിശ്വാസമാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരിലെല്ലാം ഉയർപ്പിൻ്റെ പരിണിതഫലങ്ങൾ പ്രകടമാകും. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിശാചിൻ്റെയും ആധിപത്യത്തിൽ നിന്നും മോചനം ലഭിച്ചവരുടെ ആഹ്ലാദവും ആവേശവും നിർഭയത്വവും അവരിലുണ്ടാകും. ഈ ലോകത്തിൻ്റെ മോഹവലയങ്ങൾ ഭേദിച്ച് പുറത്തുകടക്കാൻ അവർക്കാകും. നമുക്കതിന് കഴിയുന്നുണ്ടോ? ഈ ഈസ്റ്റർ എന്തിനു വേണ്ടി? യേശുവിൻ്റെ ഉത്ഥാനം വഴി അവിടുന്ന് മരണത്തെ കീഴടക്കി. ഭയത്തിൻ്റെ ചങ്ങലകൾ കൊണ്ട് മനുഷ്യവംശത്തെ ബന്ധിച്ച് ക്രൂരഭരണം നടത്തിയിരുന്ന സാത്താനെ യേശുവിൻ്റെ മരണം പരാജിതനാക്കുകയും ചെയ്തു. പൗലോസ്ലിഹ പറയുന്നു, മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണിത്. ഹെബ്രായർ 2:15. എല്ലാ ഭയങ്ങളുടെയും അടിസ്ഥാനം മരണഭയമാണ്. ഭീതിയിൽ ജീവിക്കുന്നവർക്ക് എങ്ങനെ സന്തോഷിക്കുവാനും പ്രത്യാശിക്കുവാനും കഴിയും? മരണം എപ്പോൾ വേണമെങ്കിലും വരാം. മരണത്തിനപ്പുറത്തുള്ളത് അന്ധകാരം, വേദന, ശൂന്യത. പ്രത്യാശിക്കുവാനൊന്നുമില്ല. മരണത്തോടുകൂടി എല്ലാം തീരുകയാണിവിടെ. പക്ഷേ യേശു തൻ്റെ മരണവും ഉത്ഥാനവും വഴി മരണത്തിൻ്റെ അധിപനായ പിശാചിനെയും മരണത്തെ തന്നെയും കീഴടക്കി. ഇനി യേശുവിലായിരിക്കുന്നവർക്ക് മരണത്തെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവർക്ക് മരണം അന്ധകാരത്തിൻ്റെ ലോകത്തിലേക്കുള്ള വാതിലല്ല, മറിച്ച് നിത്യമായ സന്തോഷത്തിൻ്റെ പുതിയ ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമാണത്. മരണത്തിനപ്പുറത്ത് അവരെ സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നത് അവർക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറായ യേശുവാണ്. അതുകൊണ്ട് പിശാചിന് ഇനി അവരെ ഭയപ്പെടുത്തി കീഴടക്കുവാൻ സാധ്യമല്ല. ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവർ കഠിനമായ പീഡനങ്ങളും ക്രൂരമായ മരണവിധികൾ പോലും സന്തോഷത്തോടെ ഏറ്റുവാങ്ങിയതിൻ്റെ രഹസ്യം ക്രിസ്തുവിൻ്റെ ഉത്ഥാനമാണ്. എല്ലാവരും ഭയത്തോടെ നോക്കുന്ന മരണത്തെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി വിളിച്ചത് സഹോദരി മരണമേ എന്നാണ്. ഈ നൂറ്റാണ്ടിലും അനേകർ ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി അപമാനവും പട്ടിണിയും ജയിൽ ശിക്ഷയും മരണവും ഏറ്റുവാങ്ങുന്നുണ്ട്. അവരെല്ലാം പൗലോസ്ലിഹായോടുകൂടി പ്രഖ്യാപിക്കുന്നതിതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം നേടുന്നു. റോമ 8:35-37 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്കും മരണത്തിൻ്റെ ലോകത്തിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രദാനം ചെയ്യുന്നു. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി മരണത്തെ കീഴടക്കാൻ മരണം സ്വീകരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സ്നേഹം പാപത്തിൻ്റെ ശക്തികൾക്കെതിരെ പിടിച്ചു നിൽക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. വാർദ്ധക്യത്തിലെത്തിയിട്ടും മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാകാതെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണെങ്കിലും ഒരു ദിവസം കൂടി ഈ ഭൂമിയിൽ തുടരാൻ കൊതിക്കുന്ന മനസ്സ് ഉദ്ധാനത്തിൻ്റെ രഹസ്യം കണ്ടെത്തിയിട്ടില്ല. അധികാരങ്ങളും സ്വത്തും കൈമാറേണ്ടവർക്ക് കൈമാറേണ്ട സമയത്ത് കൈമാറാതെ അവയെല്ലാം മുറുകെ പിടിച്ചിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ ഉയർപ്പ് പ്രദാനം ചെയ്യുന്ന മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ? ക്രിസ്തുവിനും അവിടുത്തെ സുവിശേഷത്തിനും വേണ്ടി നിലകൊള്ളാനാകാതെ ലോകപ്രീതിക്കും അംഗീകാരത്തിനുമായി പൊരുത്തപ്പെടലിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നവരും ഉദ്ധാനത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നും വിദൂരത്തിലാണ്. ഗതിമാറ്റുന്ന ഉദ്ധാനം. ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നവരുടെയെല്ലാം ജീവിതഗതിയിൽ സാരമായ ഒരു മാറ്റമുണ്ടാകും. അതിനെക്കുറിച്ച് പൗലോസ്ലിഹ പറയുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു മരിച്ചതിനുശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. റോമ 6:4. ജ്ഞാനസ്നാനത്തിലൂടെ അവിടുത്തെ മരണത്തിൽ പങ്കുചേർന്ന് സംസ്കരിക്കപ്പെട്ടവരായ നാം ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അപ്രകാരം ചെയ്തത്. എന്താണ് ആ പുതിയ ജീവിതത്തിൻ്റെ പ്രത്യേകത? റോമ 6:11 നാം ഇപ്രകാരം വായിക്കുന്നു: അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഉദ്ധാന രഹസ്യങ്ങളിൽ പങ്കുചേരുന്നതിനു മുമ്പ് നാം ജീവിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ സുഖം, സന്തോഷം, വളർച്ച, സുരക്ഷിതത്വം ഇവയൊക്കെയായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ പ്രേരക ഘടകങ്ങൾ. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കുചേരുന്നവർ പിന്നീട് ജീവിക്കുന്നത് ദൈവത്തിനു വേണ്ടിയാണ്. ഇനിയും അവർ ക്ലേശങ്ങൾ സഹിക്കുന്നത് കർത്താവിനെ പ്രതിയാണ്. പാചകം ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്നതുപോലും കർത്താവിനു വേണ്ടിയാണ്. സ്ഥാപനങ്ങൾ നടത്തുന്നതും സമ്പത്തുണ്ടാക്കുന്നതും സുവിശേഷ വേല ചെയ്യുന്നതും തമ്പുരാനു വേണ്ടി തന്നെ. നേതൃത്വം കൊടുക്കുന്നതും അനുസരിക്കുന്നതും അവനു വേണ്ടി തന്നെ. എല്ലാം എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി എന്ന സ്വയം കേന്ദ്രീകൃത ജീവിതം, എല്ലാം ദൈവത്തിനും അവിടുത്തെ രാജ്യത്തിനും വേണ്ടി എന്ന ദൈവകേന്ദ്രീകൃത ജീവിതത്തിലേക്ക് വഴിമാറും. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കാനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. 2 കൊരിന്ത്യർ 5:15. ഈസ്റ്റർ ജനത. ക്രൈസ്തവ വിശ്വാസികളെ വിശേഷിപ്പിക്കുന്നത് ഉദ്ധാനത്തിൻ്റെ ജനത, ഈസ്റ്റർ പീപ്പിൾ എന്നായിരുന്നു. ക്രിസ്തുവിൻ്റെ ഉദ്ധാനവും തൽഫലമായി തങ്ങളുടെ ജീവിതത്തിന് ലഭിക്കുന്ന നവോത്ഥാനവും ആയിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര വിഷയങ്ങൾ. ഭയത്തിൻ്റെ തടവറയിൽ നിന്നും മോചിതരായ അവർ ആഹ്ലാദത്തോടെയും പ്രത്യാശയോടെയും ജീവിച്ചു. അപ്പം പങ്കുവയ്ക്കുന്നതിലും സമ്പത്ത് പങ്കുവയ്ക്കുന്നതിലും കഷ്ടപ്പാടുകൾ സഹിക്കുന്നതിൽ പോലും അവർ ആഹ്ലാദിച്ചു. ഈ ലോകം ഭയപ്പെട്ടിരുന്ന ഒന്നിനെയും അവർ ഭയപ്പെട്ടിരുന്നില്ല. കാരണം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് അവരുടെ ജീവിതത്തിന് ഒരു പുതിയ മാനം നൽകി. തന്മൂലം ലോകം മുഴുവൻ അവരിലേക്ക് ആകർഷിക്കപ്പെട്ടു. സഭ വളർന്നു. നമുക്കും ഈസ്റ്റർ ജനതയാകാൻ കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ലോകം ക്രിസ്തുവിലേക്ക് ആനയിക്കപ്പെടും. ഈ ഉയർപ്പുകാലം അതിനായി നമ്മെ സജ്ജമാക്കട്ടെ. ആലിത്തോസ് അനസ്തേ. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു. അതിനാൽ മരണത്തെ ഇനി ഭയപ്പെടേണ്ട. ഭാവിയെ ഭീതിയോടെ നോക്കുകയും വേണ്ട. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കിയതിനാൽ പിശാചിനെയും ഭയപ്പെടേണ്ട. ഉദ്ധിതനായവൻ നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ്യ.